സന്യാസ ജീവിതം കൊതിച്ച കുടുംബിനി, വിശുദ്ധ ലൂയിസ് ഡി മാരിലാക്. കുഞ്ഞു ലൂയിസ് 1591 April 12 ഫ്രാൻസിൽ ജനിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. ഫ്രഞ്ചുകാർ എപ്പോഴും യുദ്ധത്തിലായിരുന്ന കാലഘട്ടം. പട്ടിണിയും പരിവട്ടവും ഭീതിയും അലമുറയും നിരാശയും എങ്ങും. ലൂയിസിനെ പ്രസവിച്ചതിന് ശേഷം അവളുടെ അമ്മ മരിച്ചതിനാൽ അപ്പൻ്റെ തണലിലും സ്നേഹത്തിലും അവൾ വളർന്നു വന്നു. ഈ ലോകത്തിലെ എൻ്റെ ആശ്വാസം എന്നാണ് അവളെ അപ്പൻ വിളിച്ചത്. കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ ആ പിതാവ് മകളെ പഠിപ്പിച്ചു. കുറച്ചു കാലത്തേക്ക് ലൂയിസ് ഡൊമിനിക്കൻ സന്യാസിനികളുടെ സംരക്ഷണയിലായിരുന്നു. അവളെ അധികകാലം പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അവളുടെ പിതാവ് അവളെ തിരിച്ചുകൊണ്ടുവന്ന് ഒരു നല്ല ടീച്ചറെ ഏൽപ്പിച്ചു. അവർ ലൂയിസിനെ ലാറ്റിനും സംഗീതവും ചിത്രരചനയും തുന്നൽപ്പണിയും വീട്ടുജോലിയുമെല്ലാം പഠിപ്പിച്ചു. അവളുടെ ചെറുഹൃദയം അപ്പോഴേ ഈശോയോടുള്ള സ്നേഹത്താൽ തുള്ളിത്തുളുമ്പുകയായിരുന്നു. ഒരിക്കലൊരു ചിത്രം വരച്ചതിന് ശേഷം അതിനു ചുറ്റും അവളെഴുതി, "ഈശോ, ഞാൻ സ്നേഹിക്കുന്നവനാരോ അവൻ്റെ പേര്." അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ അപ്പനും മരിച്ചു. അവൾ അനാഥയായി. അല്പനാളുകൾക്കകം വളരെ കർക്കശമായ രീതിയിൽ ജീവിച്ചിരുന്ന ഡോട്ടേഴ്സ് ഓഫ് പാഷൻ മഠത്തിൽ ചേരാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ അനാരോഗ്യം കാരണം കുംഭസാരക്കാരൻ അതിൽ നിന്നവളെ പിന്തിരിപ്പിക്കുകയാണുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, "ദൈവത്തിന് നിന്നെക്കുറിച്ച് വേറെ പദ്ധതികളാണുള്ളത്." പിന്നീട് അവളുടെ അമ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ആൻ്റണി ലെ ഗ്രാസിനെ 1613 ലൂയിസ് വിവാഹം കഴിച്ചു. അദ്ദേഹം ഒരു കത്തോലിക്കനും രാജ്ഞിയുടെ സെക്രട്ടറിയുമായിരുന്നു. അവർക്കുണ്ടായ മകന് മൈക്കിൾ എന്നു പേരിട്ടു. അവർ രാവിലെയും വൈകിട്ടും ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, ഇടവക ദേവാലയത്തോട് ചേർന്നു നിന്നു, മകന് നല്ല കഥകൾ പറഞ്ഞുകൊടുത്തു. പാവങ്ങളെ പരിചരിച്ചുകൊണ്ടാണ് ലൂയിസ് ഒഴിവു സമയം ചിലവിട്ടത്. അവൾ അവരെ സന്ദർശിച്ച് ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയും മുടി ചീകിക്കൊടുക്കുകയും ആരോഗ്യ പരിരക്ഷ നൽകുകയും ചെയ്തു. പിൽക്കാലത്ത് 1625 ഒരു വിശുദ്ധനായ പുരോഹിതനെ ലൂയിസ് പരിചയപ്പെട്ടത്. വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ആയിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉപദേശം അവൾ വിലമതിച്ചു. ദൈവത്തോടും പാവങ്ങളോടുമുള്ള സ്നേഹത്തിൽ വളരാൻ അദ്ദേഹം അവൾക്ക് പ്രചോദനമായി. 35 അവരൊന്നിച്ച് ചെയ്ത ബൃഹത്തായ ഉപവിപ്രവർത്തികൾ എന്നും സ്മരണീയമാണ്. അതിനിടയിൽ ആന്റണിക്ക് സുഖമില്ലാതായി. ദിവസവും ക്ഷീണിച്ചു വന്നു. ലൂയിസ് മാറാതെ രാവും പകലും അരികിൽ നിന്ന് ഭർത്താവിനെ ശുശ്രൂഷിച്ചു. 1625 December 21 ആന്റണി ശാന്തനായി മരിച്ചു. തനിക്കൊരു പുനർവിവാഹമുണ്ടാവില്ലെന്നും ദൈവത്തിനായി ജീവിതം കൊടുക്കുമെന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് തന്നെ ലൂയിസ് തീരുമാനിച്ചിരുന്നു. ദൈവഹിതം പോലെ തൻ്റെ ജീവിതം ക്രമീകരിക്കാൻ ലൂയിസ് അവിടുത്തോടപേക്ഷിച്ചു. പാവപ്പെട്ടവരുടെ മേഖലയിലേക്ക് അവൾ താമസം മാറി. അവൾ തൻ്റെ ഡയറിയിൽ എഴുതി, "എൻ്റെ ശിഷ്ടജീവിതം ഈ ലോകത്തിൽ വിശുദ്ധിയുള്ളതും മറഞ്ഞിരിക്കുന്നതുമായ ജീവിതം കഴിച്ച യേശു ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടുള്ളതായിരിക്കണം." 30 യുദ്ധം ഫ്രാൻസിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ ദരിദ്രരായിരുന്നു കൂടുതലും സഹിക്കേണ്ടി വന്നത്. അഗതികൾക്ക് ആശ്വാസമാകാൻ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ഓരോ ഗ്രാമത്തിലും കൂട്ടായ്മകൾ രൂപീകരിച്ചു. ചാരിറ്റീസ് എന്ന കൂട്ടായ്മയും പാവങ്ങളുടെ ദാസർ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന അംഗങ്ങളും. ഈ കൂട്ടായ്മകളെ സന്ദർശിച്ച് അവരുടെ ധൈര്യവും അർപ്പണബോധവുമൊക്കെ നിലനിർത്താനുമുള്ള ചുമതല ലൂയിസിൻ്റേതായിരുന്നു. അവളുടെ ആദ്യഘട്ട സന്ദർശനങ്ങൾ വിശുദ്ധനെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഉപവിപ്രവർത്തനങ്ങൾ പാരീസിലും വ്യാപിപ്പിക്കാൻ അവളോട് പറഞ്ഞു. ലൂയിസിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമത്തിലെ കുട്ടികളുടെ അറിവില്ലായ്മ കണ്ടറിഞ്ഞ് ലൂയിസ് അവരെ ഒരുമിച്ച് കൂട്ടാനും അവരോട് കഥകൾ പറയാനും അവരെ വേദോപദേശം പഠിപ്പിക്കാനും തുടങ്ങി. അവൾ ഒരു നഗരത്തിൽ നിന്ന് യാത്രയാവുമ്പോൾ കുട്ടികളും മുതിർന്നവരും അവളുടെ വാഹനത്തിൻ്റെ കൂടെ നടന്ന് അവളോട് നന്ദിയും സ്നേഹവും ചൊരിയുന്നത് പതിവ് കാഴ്ചയായിരുന്നു. പെൺകുട്ടികൾ താമസിയാതെ അവരുടെ ജീവിതം സ്വയം പരിത്യജിക്കലിൻ്റെ പാതയിലൂടെ പാവങ്ങളുടെയും രോഗികളുടെയും ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കാൻ ആരംഭിച്ചു. 29 November 1633 ലൂയിസ് സുപ്പീരിയറായിക്കൊണ്ടുള്ള ഉപവിയുടെ പുത്രിമാരുടെ ആദ്യ സംഘം രൂപമെടുത്തു. എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചു. ഫ്രാൻസിലെ മറ്റു നഗരങ്ങളിലേക്കും പോളണ്ടിലേക്കുമൊക്കെ അത് വ്യാപിച്ചു. വിശുദ്ധ വിൻസെന്റ് ഡി പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിഗണനയും അഭയാർത്ഥികൾ, അനാഥർ, യാചകർ, മുറിവേറ്റ പടയാളികൾ, ജയിൽ പുള്ളികൾ, അടിമകൾ, വൃദ്ധർ തുടങ്ങിയവരിലേക്ക് വ്യാപിപ്പിച്ചു. ഇവരെയെല്ലാം ശുശ്രൂഷിക്കാൻ ലൂയിസിനെയും കൂട്ടാളികളെയും വിശ്വസിച്ചേൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മഠം രോഗികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങളായിരിക്കും, നിങ്ങളുടെ അറകൾ അവരുടെ വാടകമുറികൾ, നിങ്ങളുടെ ചാപ്പലുകൾ ഇടവക ദേവാലയം പോലെയും നിങ്ങളുടെ ആവൃത്തികൾ നഗരത്തിലെ തെരുവുകൾ പോലെയോ ഹോസ്പിറ്റൽ വാർഡ് പോലെയോ ആകട്ടെ. അനുസരണമായിരിക്കും നിങ്ങളുടെ വേലിക്കെട്ട്, നിങ്ങളുടെ ചട്ടക്കൂട് ദൈവഭയവും ശിരോവസ്ത്രം ശുദ്ധമായ എളിമയുമാകട്ടെ. ജീവിച്ചിരുന്നപ്പോഴെന്നതുപോലെ മരണത്തിലും എളിമയിൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലൂയിസ് യാത്രയായി. പാവങ്ങളെ ശുശ്രൂഷിക്കാൻ എപ്പോഴും സന്നദ്ധയുള്ളവരായിരിക്കുക. 1660 മാർച്ച് 15 മരണദിവസം. പിയൂസ് 11 പാപ്പ 1934 മാർച്ച് 11 അവളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ ഉപവിയുടെ പുത്രിമാരുടെ എണ്ണം 40,000 കവിഞ്ഞ് ലോകമെങ്ങും വ്യാപിച്ചിരുന്നു. 1960 ജോൺ 23 പാപ്പ വിശുദ്ധ ലൂയിസ് ഡി മാരിലാക്കിനെ സാമൂഹ്യ പ്രവർത്തകരുടെ മധ്യസ്ഥയായി ഉയർത്തി.